സ്ഥിതപ്രജ്ഞനായ രമണ മഹർഷി. ലേഖകൻ ജി ബാലകൃഷ്ണൻ നായർ. യുവാവായിരിക്കുമ്പോൾ തന്നെ പൂർണ്ണ സ്ഥിതപ്രജ്ഞനായി മാറിയ മഹാത്മാവായിരുന്നു രമണ മഹർഷി. യുവത്വം തുളുമ്പി നിന്നിരുന്ന 16 വയസ്സിൽ അദ്ദേഹത്തിന് അത് സാധിച്ചു. ഒരു ദിവസം താൻ മരിക്കാൻ പോവുകയാണെന്ന് അദ്ദേഹത്തിന് തോന്നി. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സ് അന്തർമുഖമായി ചിന്തയിൽ മുഴുകി. ആരാണ് മരിക്കുന്നത്? ഈ ശരീരമാണോ? ശുദ്ധജഡമായ ദേഹത്തിന് ഇനി മരിക്കേണ്ട കാര്യമില്ല. ഞാനുണ്ട് എന്നിങ്ങനെ വ്യക്തമായി ഉണ്മ അനുഭവിക്കാൻ കഴിയുന്ന ബോധരൂപനായ ഞാൻ ഈ ജഡദേഹത്തിൽ നിന്ന് തികച്ചും ഭിന്നനാണ്. സദാ ഉണ്ടെന്ന് അനുഭവിക്കുന്ന ആ ബോധം ഇല്ലാതാകുന്നതെങ്ങനെ? അന്തർമുഖമായ ഈ ചിന്ത ഏതോ ഒരു അഗാധ തലത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതായി അദ്ദേഹത്തിന് തോന്നി. എന്തിനേറെ താനീ ജഡദേഹമല്ലെന്നും സർവത്ര നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന അഖണ്ഡ ബോധസ്വരൂപമായ ബ്രഹ്മമാണ് താനെന്നും അനുഭവിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ മരണവിഭ്രാന്തിയിൽ നിന്നും ഉണർന്നു വന്നത്. ഞാൻ ദേഹമാണെന്ന ചിന്ത മരിച്ചു. ഞാൻ ശുദ്ധാനന്ദ രൂപമായ ബ്രഹ്മമാണെന്ന അനുഭവം ഉണർന്നു. ഭ്രമം പോയി, വസ്തു തെളിഞ്ഞു. ഇത് തന്നെയാണ് ജീവൻ മുക്തി അഥവാ സ്ഥിതപ്രജ്ഞത. 16 വയസ്സിൽ തെളിഞ്ഞനുഭവിച്ച ഈ സ്ഥിതപ്രജ്ഞത മഹർഷിയുടെ ജീവിതത്തിൽ പിന്നെ ഒരു നിമിഷം പോലും വിട്ടുപിരിഞ്ഞിട്ടില്ല. തുടർന്ന് ഏതാണ്ട് 50 കൊല്ലത്തോളം ഇടതടവില്ലാതെ ബ്രഹ്മസ്വരൂപിയായി തന്നെ അദ്ദേഹം ലോകരുടെ മുന്നിൽ തെളിഞ്ഞു വിളങ്ങി. ആധ്യാത്മിക തലത്തിൽ ഇങ്ങനെ നിരന്തരമായി സ്ഥിതപ്രജ്ഞത ലോകത്തെ ബോധ്യപ്പെടുത്തി ബ്രഹ്മനിഷ്ഠയിൽ കഴിഞ്ഞുകൂടിയതിന് ആധുനിക കാലത്ത് മറ്റൊരു ദൃഷ്ടാന്തമുണ്ടെന്ന് തോന്നുന്നില്ല. ജീവൻ മുക്തന്മാരെ കർമ്മരംഗത്തിൽ വേർതിരിക്കുന്നത് അവരുടെ ശരീര പ്രാരബ്ധമാണ്. രമണ മഹർഷി ഒരു പക്ഷേ കർമ്മപ്രാരബ്ധം മിക്കവാറും ക്ഷയിപ്പിച്ചിട്ടായിരിക്കാം തൽക്കാല ജന്മത്തിലേക്ക് കടന്നു വന്നത്. ലോകത്തിൻ്റെ മുന്നിൽ ചിരകാലം സ്ഥിതപ്രജ്ഞതയുടെ മൂർത്തരൂപം പ്രദർശിപ്പിക്കുക എന്നത് മാത്രമായിരുന്നിരിക്കാം രമണദേഹത്തിന് അവശേഷിച്ചിരുന്ന പ്രാരബ്ധ കർമ്മം. ജീവന്റെ ബ്രഹ്മസ്വരൂപം തെളിഞ്ഞ് അനുഭവപ്പെടുന്നതാണ് പ്രജ്ഞ. ഭേദചിന്തയുടെ ലേശം പോലും ഇല്ലാത്ത ശുദ്ധ ബോധാനുഭവം. ഈ അനുഭവം ആരിൽ നിരന്തരമായി നിലനിൽക്കുന്നുവോ അദ്ദേഹമാണ് സ്ഥിതപ്രജ്ഞൻ. ശ്രീ ശങ്കര ഭഗവത്പാദർ സ്ഥിതപ്രജ്ഞനെ ഇങ്ങനെ നിർവചിക്കുന്നു: യസ്യ സ്ഥിതാ ഭവേത് പ്രജ്ഞ, യസ്യാനന്ദോ നിരന്തര, പ്രപഞ്ചോ വിസ്മൃതപ്രായ, സജീവൻ മുക്ത ഇഷ്യതേ. വിവേക ചൂടാമണി 432. സ്ഥിതപ്രജ്ഞനിൽ ജീവ ബ്രഹ്മൈക്യാനുഭവം നിരന്തരമായി തുടരുന്നു. ഇടതടവില്ലാത്ത ആനന്ദാനുഭവം. പ്രപഞ്ചം മിക്കവാറും വിസ്മൃതിയിൽ ആണ്ടുപോകുന്നു. ഇതാണ് സ്ഥിതപ്രജ്ഞ സ്ഥിതി. ശാസ്ത്രത്തിൽ ജീവൻ മുക്തൻ, ഗുണാതീതൻ, അതിവർണാശ്രമി, യോഗാരൂഢൻ, പരമഹംസൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ സ്ഥിതപ്രജ്ഞൻ തന്നെയാണ്. ഈ എല്ലാ പേരുകളും ഉൾക്കൊള്ളുന്ന അർത്ഥങ്ങളുടെ മൂർത്തിമദ്ഭാവം തന്നെയായിരുന്നു ഭഗവാൻ രമണ മഹർഷി. തന്നെ സ്ഥിതപ്രജ്ഞതയിലേക്ക് നയിച്ച സംഭവത്തെയും ജീവ ബ്രഹ്മയ്ക്ക് അനുഭവ രൂപമായ പ്രജ്ഞ തനിക്ക് സ്ഥിതയായി ഭവിച്ച വസ്തുതയെയും ഭഗവാൻ സദ്ദർശനത്തിലെ 2 പദ്യത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് നോക്കുക. മൃത്യുഞ്ജയം മൃത്യുഭിയാശ്രിതാന മഹമ്മതിർ മൃത്യുമുപൈതി പൂർവം അധ സ്വഭാവാദ മൃതേഷു തേഷു കഥം പുനർമൃത്യുധിയോവകാശ. മരണത്തെ ഭയന്നാണ് പരമസത്യത്തെ അഭയം പ്രാപിക്കുന്നത്. അതോടെ ഞാൻ എന്ന ജീവഭാവം മരണമടയുന്നു. തുടർന്ന് ജീവന്റെ സഹജമായ അമൃതത്വം അഥവാ ബ്രഹ്മഭാവം തെളിയാൻ ഇടവരുന്നു. അതോടെ മരണചിന്ത എന്നേക്കുമായി വിട്ടകലുകയും ചെയ്യുന്നു. ഇത് തന്നെയാണ് സ്ഥിതപ്രജ്ഞത്വം അഥവാ പ്രജ്ഞയുടെ സ്ഥിതത്വം. ഈ പദ്യത്തിൽ മഹർഷി സ്വാനുഭവം പ്രസ്പുഷ്ടമാക്കുന്നതോടൊപ്പം സ്ഥിതപ്രജ്ഞത നേടാൻ ആഗ്രഹമുള്ളവർക്ക് അതിനായി നേരിട്ടുള്ള മാർഗവും വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന് കാണേണ്ടതാണ്. സ്ഥിതപ്രജ്ഞത നേടിയാൽ എന്താണ് പ്രയോജനം? ഇനി ജീവിതത്തിൽ മറ്റൊന്നും നേടാൻ ഇല്ലെന്നുള്ള പൂർണ്ണ തൃപ്തിയാണ് പ്രയോജനം. അത് തന്നെയാണ് സ്ഥിതപ്രജ്ഞന്റെ ഇടതടവില്ലാത്ത ആനന്ദാനുഭവം. മഹർഷി സഹജമായ ഈ ആനന്ദാനുഭവം സദാ വെളിപ്പെടുത്തിക്കൊണ്ടാണ് ലോകരുടെ മുൻപിൽ ദിവ്യഭാവം കൈക്കൊണ്ട് വിളങ്ങിയിരുന്നത്. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ അടുത്തു ചെല്ലുന്നവർക്ക് തന്നെ സ്വയം ഈ സുഖം അനുഭവപ്പെട്ടിരുന്നു എന്നാണ് പ്രസിദ്ധി. അനിർവാച്യമായ ഈ അനുഭവസ്ഥിതി സദ്ദർശനത്തിലെ 33-ാം പദ്യത്തിൽ അദ്ദേഹം ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അഹം കൃത്തിം യോ ലസതി ഗ്രസിത്വ കിം തസ്യ കാര്യം പരിശിഷ്ടമസ്തി കിഞ്ചിത് വിജാനാതി സനാത്മനോന്യത് തസ്യ സ്ഥിതിം ഭാവയിത്തും ക്ഷമക. ജീവരൂപമായി കാണപ്പെടുന്ന അഹങ്കാരത്തെ ആരാണോ പൂർണ്ണമായി ശമിപ്പിച്ച് ബ്രഹ്മാനുഭവം നേടുന്നത്, അദ്ദേഹത്തിന് പിന്നെ ഈ ലോകത്ത് ചെയ്യേണ്ടതായി ഒരു കർമ്മവും അവശേഷിക്കുന്നില്ല. അദ്ദേഹം താനല്ലാതെ മറ്റൊന്നും ഇവിടെ ഉണ്ടെന്ന് അനുഭവിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ തൃപ്തിയും ആനന്ദവും എത്രമാത്രമാണെന്ന് ഭാവന ചെയ്യാൻ പോലും മറ്റൊരാൾക്ക് സാധ്യമല്ല. പൂർണ്ണതയുടെ അനുഭവമാണ് ആനന്ദാനുഭവം. ഈ പൂർണ്ണതയെ ഭൂമ എന്നാണ് ചാന്തോഗ്യ ഉപനിഷത്ത് വിവരിക്കുന്നത്. ശോകനിവൃത്തി അന്വേഷിച്ച് തൻ്റെ സമീപത്തെത്തിയ നാരദനോട് സനത്കുമാരനാണ് ഭൂമാവിനെ കുറിച്ച് വിവരിക്കുന്നത്. എന്താണ് ഭൂമാവ്? എവിടെയാണോ മറ്റൊന്ന് കേൾക്കാനില്ലാത്തത്, മറ്റൊന്ന് കാണാൻ ഇല്ലാത്തത്, മറ്റൊന്ന് അറിയാനില്ലാത്തത്, അതാണ് ഭൂമാവ്. ഭൂമാവ് അല്ലാത്തതൊക്കെ അല്പമാണ്. ഭൂമാവിൽ മാത്രമേ സുഖം ഉള്ളൂ. അല്പത്തിൽ സുഖമില്ല എന്നാണ് സനത്കുമാരൻ ഉപദേശിക്കുന്നത്. അതുകൊണ്ട് ഭൂമാവിനെ അനുഭവപ്പെടുത്താനാണ് നിർദ്ദേശം. അദ്വൈത ബ്രഹ്മമാണ് ഭൂമാവെന്ന് തീർച്ചയാണല്ലോ. ജീവരൂപമായ അഹംഭാവത്തെ അന്തർമുഖമാക്കി ശമിപ്പിക്കുന്നയാളിന് കുമിള സമുദ്രത്തിൽ ഒന്നാകുന്നതുപോലെ അഹംഭാവം അഖണ്ഡബോധത്തിൽ ലയിച്ച് ഭൂമാവായ ബ്രഹ്മം തെളിയാനിടവരുന്നു. ഭൂമാവിൻ്റെ ഈ അനുഭവാവസ്ഥയാണ് പദ്യത്തിൽ കിഞ്ചിത് വിജാനാദി നാത്മനോന്യത് എന്ന വരിയിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഈ ബ്രഹ്മാനന്ദാനുഭവം വാക്കുകൾ കൊണ്ട് വിവരിക്കാവുന്നതല്ല. മനസ്സുകൊണ്ട് ഭാവന ചെയ്യാനും സാധ്യമല്ല. ഈ ആനന്ദത്തിൽ നിമഗ്നനായ വ്യക്തിയെ ബ്രഹ്മജ്ഞാനി എന്നല്ലേ പറയേണ്ടത്? അദ്ദേഹം സാക്ഷാത് ബ്രഹ്മം തന്നെയാണെന്നാണ് ശാസ്ത്ര പ്രഖ്യാപനം. ഇന്ദ്രൻ തുടങ്ങിയ ലോകപാലകന്മാർ പോലും ആ ബ്രഹ്മസ്വരൂപിയുടെ മുൻപിൽ കൈകൂപ്പി തലകുമ്പിട്ട് വണങ്ങി നിൽക്കുമെന്നാണ് ശ്രീ ശങ്കര ഭഗവത് പാദർ പറയുന്നത്. ആ നിലയിലെല്ലാമുള്ള ഒരു സ്ഥിതപ്രജ്ഞനായിരുന്നു രമണ മഹർഷി എന്ന കാര്യം ലോകപ്രസിദ്ധമാണല്ലോ. സ്ഥിതപ്രജ്ഞത ശാസ്ത്രീയമായി ചിന്തിച്ച് അറിഞ്ഞാലേ മഹർഷിയുടെ മഹത്വം അങ്ങനെ വ്യക്തമായും വെളിപ്പെട്ടു കിട്ടൂ. ഈ നിലയിൽ സ്ഥിതപ്രജ്ഞത അനുഭവപ്പെടുന്നതോടെ പ്രപഞ്ചം വിസ്മൃതപ്രായമാകുമെന്ന് പറയേണ്ടതില്ലല്ലോ. മഹർഷി തന്നെ ഇക്കാര്യം സദ്ദർശനത്തിൽ അതിമനോഹരമായി 11-ാം പദ്യത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് നോക്കുക. ദ്വന്ദ്വാനി സർവാണ്യഖിലാസ്ത്രിപുഢ്യ കിഞ്ചിത് സമാശ്രീത്യ വിഭാന്തി വസ്തു തന്മാർഗണേ സ്യാദ് ഗളിതം സമസ്തം ന പശ്യതാം സഞ്ചലനം കഥാപി. ദ്വൈതാനുഭവം മുഴുവൻ ത്രിപുടിയിൽ ഒതുങ്ങുന്നു. ആ ത്രിപുടിയോ ബോധമെന്ന ഒരു വസ്തുവിനെ ആശ്രയിച്ചു മാത്രം പ്രകാശിക്കുന്നതാണ്. അപ്പോൾ ബോധത്തിൻ്റെ ശുദ്ധരൂപം തിരഞ്ഞ് കണ്ടെത്തുന്നതോടെ ത്രിപുടിമയമായ പ്രപഞ്ചം അപ്പാടെ ബോധമയമാണെന്ന് തെളിയുന്നു. ഇങ്ങനെ ബോധത്തെ സർവത്ര കണ്ടനുഭവിക്കുന്നയാൾ ബോധാനുഭവത്തിൽ നിന്ന് ചലിക്കുന്നതേയില്ല. അറിയുന്നവൻ, അറിവ്, അറിയപ്പെടുന്ന പദാർത്ഥം എന്നിവയാണ് ദ്വൈതാനുഭവത്തിലെ ത്രിപുടി. പ്രപഞ്ചത്തിൽ ആരെവിടെ എന്തനുഭവിച്ചാലും അത് ത്രിപുടിയിൽ ഒതുങ്ങി നിൽക്കും. ആലോചിച്ചാൽ ബോധത്തിൻ്റെ 3 പടങ്ങൾ മാത്രമാണ് ത്രിപുടി. ബോധമില്ലയോ, അറിയുന്നവനുമില്ല, അറിവുമില്ല, അറിയപ്പെടുന്ന വസ്തുവുമില്ല. അതുകൊണ്ട് ബോധമയമാണ് ത്രിപുടി. ഇത് ഉറപ്പു വന്നയാൾ ഏത് കാഴ്ചയിലും ബോധരൂപമായ ബ്രഹ്മത്തെ തന്നെ കണ്ടനുഭവിക്കുന്നു. ദ്വൈത പ്രപഞ്ചം അദ്ദേഹത്തിന് അനുഭവത്തിൽ നിന്നും അന്തർധാനം ചെയ്യുന്നു. ഏകത്വ അനുഭവത്തിലൂടെ നാനാത്വ അനുഭവം അദ്ദേഹം കൈവെടിയുന്നു. ഇത് തന്നെയാണ് നിർവികൽപമായ സത്യാനുഭവം. സ്വർണാഭരണങ്ങൾ എത്ര എണ്ണം നിരന്നിരുന്നാലും
സ്വർണത്തെ അറിയുന്ന ആളിൻ്റെ കനകൈക മഹാബുദ്ധിക്ക് ഒരു കോട്ടവും സംഭവിക്കുന്നില്ല. ആദിത്യരശ്മികൾ എത്രയൊക്കെ വേറെ വേറെ പ്രകാശിച്ചാലും ആദിത്യനെ അറിയുന്നയാളിൻ്റെ ആദിത്യൈക മഹാബുദ്ധിക്ക് ഒരു കേടും സംഭവിക്കുന്നില്ല. ഇതാണ് ഉപനിഷത്ത് പ്രഖ്യാപിക്കുന്ന ഏകവിജ്ഞാനം കൊണ്ടുള്ള സർവവിജ്ഞാനം. ഈ ഏകവിജ്ഞാനമാണ് ഭഗവാൻ ഗീതയിൽ വ്യവ്യസായാത്മിക ബുദ്ധിരേഖ എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത് തന്നെയാണ് പ്രപഞ്ച വിസ്മരണം. ഭഗവാൻ രമണ മഹർഷി സദാ സഹജമായ പ്രപഞ്ച വിസ്മരണത്തിൽ തന്നെ കഴിഞ്ഞുകൂടിയിരുന്ന ജീവൻ മുക്തനായിരുന്നു. ഈ പ്രപഞ്ച വിസ്മരണം ഉറപ്പു വന്നയാൾക്ക് അത് നിലനിർത്തിക്കൊണ്ട് ലോകവ്യവഹാരങ്ങളിൽ ഏർപ്പെടാൻ പോലും ഒരു തടസ്സവും ഇല്ലെന്നാണ് ശാസ്ത്ര വ്യവഹാരം. അദ്ദേഹത്തിന് പദാർത്ഥങ്ങളും കർമ്മവും എല്ലാം ഒരേ ബോധമയമായ ബ്രഹ്മം തന്നെയാണ്. ഏഴ് പ്രാന്തഭൂമികളിൽ തെളിഞ്ഞു വിളങ്ങുന്നതാണ് ഒരു സ്ഥിതപ്രജ്ഞന്റെ ബോധാനുഭവം. ജിജ്ഞാസാ നിവൃത്തി, ചികീർഷ നിവൃത്തി, പ്രേപ്സാ നിവൃത്തി, ജിഹാസ നിവൃത്തി, ഭയ നിവൃത്തി, ശോക നിവൃത്തി, സർവസങ്കല്പ നിവൃത്തി എന്നിവയാണ് ഏഴ് പ്രാന്തഭൂമികൾ. അറിയേണ്ടതൊക്കെ അറിഞ്ഞു, ഇനിയൊന്നും തന്നെ അറിയാനില്ല എന്ന അനുഭവമാണ് ജിജ്ഞാസ നിവൃത്തി. ഇവിടെ ബോധാനന്ദഘനമായ ബ്രഹ്മം മാത്രമേ നിലവിലുള്ളൂ. പലതായി കാണുന്നതൊക്കെ അതിലെ നാമരൂപങ്ങൾ മാത്രം. നാമരൂപങ്ങൾ ഒരിടത്തും പുതിയ വസ്തുവിനെ ഉണ്ടാക്കുന്നില്ല. എന്താണ് സൂര്യൻ? ബോധം ഒരു രൂപം കൈക്കൊണ്ട് പേരും പേറി നിൽക്കുന്നതാണ് സൂര്യൻ. ഈ നിഗമനത്തെ ചോദ്യം ചെയ്യാൻ ഏതെങ്കിലും ചിന്തകന് കഴിയുമോ? ഈ നിലയിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ളതും ഇനി ഉണ്ടാകാൻ പോകുന്നവയുമായ എല്ലാ പ്രപഞ്ച ഘടകങ്ങളും അറിയപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇനിയൊന്നും അറിയേണ്ടതായി അവശേഷിക്കുന്നില്ല. ഈ അനുഭവമാണ് ജിജ്ഞാസ നിവൃത്തി. എല്ലാം അറിഞ്ഞു കഴിഞ്ഞതോടെ പരമശാന്തിയും ആനന്ദവും സ്വരൂപമായി തെളിഞ്ഞു കിട്ടി. അതുകൊണ്ട് ഇനിയൊന്നും ചെയ്യേണ്ടതായും അവശേഷിക്കുന്നില്ല. ഇതാണ് ചികീർഷ നിവൃത്തി. എല്ലാവരും ശാന്തിയും ആനന്ദവും ലക്ഷ്യമാക്കിയാണല്ലോ കർമ്മം ചെയ്യുന്നത്. അവ ഒരിക്കലും വിട്ടുപോകാതെ സ്വസ്വരൂപമായി തെളിഞ്ഞു കിട്ടിയാൽ പിന്നെ എന്തിന് കർമ്മം ചെയ്യണം? അക്കാരണത്താൽ തന്നെ ഇനിയൊന്നും കിട്ടാനില്ല എന്ന അനുഭവമാണ് പ്രേപ്സ നിവൃത്തി. അതുകൊണ്ടുതന്നെ ഇനിയൊന്നും ത്യജിക്കാനുമില്ല എന്ന അനുഭവമാണ് ജിഹാസ നിവൃത്തി. വസ്തു അദ്വൈത ബ്രഹ്മമാണ്, അത് തന്നെയാണ് താൻ. അതുകൊണ്ട് താനല്ലാതെ മറ്റൊന്നും നിലവിലില്ല. ഇനി ആരെ ഭയക്കാനാണ്? രണ്ടുണ്ടെങ്കിലല്ലേ ഭയത്തിന് പ്രസക്തിയുള്ളൂ. ദ്വിതീയാത് വൈഭയം ഭവതി എന്നാണല്ലോ ഉപനിഷത്തും പ്രഖ്യാപിക്കുന്നത്. ഈ അനുഭവമാണ് ഭയനിവൃത്തി. ഭയമില്ലാതായതോടെ ശോകം എന്നേക്കുമായി വിട്ടകന്നു. ദുഃഖമോചനമാണ് മോക്ഷം. ഒരു സ്ഥിതപ്രജ്ഞൻ സദാ നിത്യമുക്തനായി വർത്തിക്കുന്നു. ഇതാണ് ശോകനിവൃത്തി. ഇത്രയുമായാൽ പിന്നെ വിവിധതരം സങ്കല്പങ്ങൾക്ക് പ്രസക്തി എവിടെ? അങ്ങനെ സർവസങ്കല്പ നിവൃത്തിയും വന്നു ചേരുന്നു. പ്രജ്ഞയുടെ ഈ ഏഴു പ്രാന്തഭൂമികളും താൻ ദൃഢമായി അനുഭവിക്കുന്നു എന്ന് ആരുടെ മുൻപിലും വിളിച്ചറിയിക്കുന്ന ശാന്തഗംഭീരമായ മുഖഭാവത്തോടെയാണ് രമണ മഹർഷി ഏതാണ്ട് 50 കൊല്ലത്തോളം അരുണാചല സാനുവിൽ ബ്രഹ്മാനന്ദത്തിൻ്റെ അലകൾ ചുറ്റും പ്രസരിപ്പിച്ചുകൊണ്ട് വിരാജിച്ചിരുന്നത്. മനുഷ്യരൂപം പൂണ്ടിരുന്ന ആ ബ്രഹ്മത്തെ സ്മരണയിലൂടെ നമുക്ക് നിരന്തരം പ്രണമിക്കാം. ഓം തത്സത് ശ്രീരമണാർപ്പണമസ്തു.